2021 ഫെബ്രുവരി 9 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നന്നാകാൻ ഡോക്ടർ ബി അശോക് എഴുതിയ ലേഖനം. ഉന്നത വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ ഏറെ ഊന്നൽ ലഭിച്ചിരിക്കുന്നു. വ്യവസായ ഉന്നമനത്തിലെ പിന്നാക്കാവസ്ഥയും അഭ്യസ്ത വിദ്യരുടെ തൊഴിൽ വൈവിധ്യത്തിലെ കുറവും സർവകലാശാലകളുടെ ഉള്ളടക്ക പശ്ചാത്തല സൌകര്യ മരവിപ്പും നൈപുണ്യ ദൌർബല്യവും പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്ന ഗാഢമായ പ്രശ്നങ്ങളാണ്. സർക്കാരിന്റെ ധനസഹായവും അസാപ്പ് മാതൃകയിലുള്ള വികസനവും കൊണ്ടു മാത്രം കേരളത്തെ ഈ സമസ്യയിൽ നിന്ന് രക്ഷിക്കാനാകില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രകടനം സമഗ്രമായി മാറാൻ മൌലികമായ പുനഃസംഘടന ആവശ്യമാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വേണ്ട ജനകീയ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനോടൊപ്പം ദർശനത്തിന്റെയും പ്രത്യുൽപ്പന്ന മതിത്വത്തിന്റെയും അഭിവൃദ്ധിയുടെയും പടവുകൾ സർവകലാശാലകൾ തലമുറകൾക്ക് സമ്മാനിക്കേണ്ടിയിരിക്കുന്നു. തലമുറകളെ ധൈഷണികതയിലും ജീവിത വിജയത്തിലും എത്തിക്കുന്ന വൈജ്ഞാനിക സ്ഥാപനങ്ങളായ സർവകലാശാലകൾ 25,000 വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞത് 1 എന്ന അനുപാതത്തിൽ ലഭ്യമാക്കണം. സർവകലാശാല നേരിട്ട് കണ്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യുന്ന ഒരു അഫിലിയേറ്റിംഗ് ഓഫീസ് എന്ന നില മാറി. സർവകലാശാല സമുച്ചയത്തെ കുറഞ്ഞത് 25,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമായി പുനഃക്രമീകരിക്കണം. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഇന്നുള്ള 16 സ്ഥാനത്ത് അടുത്ത വർഷം കൊണ്ട് 50 സർവകലാശാലകളെങ്കിലും വേണം. ഒരു ജില്ലയ്ക്ക് ആശുപത്രിയും സ്കൂളും വ്യവസായവും ഫ്ളൈഓവറും റോഡുമൊക്കെ പോലെ ഉന്നത തൊഴിൽ നൈപുണ്യ സങ്കേതവും അത്യാവശ്യം ണെന്ന് കണ്ടാൽ കുറഞ്ഞത് 2 സർവകലാശാലകൾ എന്ന തോതിൽ അവസരമൊരുക്കണം. ഇന്ന് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പൊതുമാനേജ്മെന്റ് എയ്ഡഡ്, മാനേജ്മെന്റ് സ്വാശ്രയ കോളേജുകളെയെല്ലാം താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ അവിഭാജ്യ ഘടകമാക്കണം. ഇത് കൃത്യമായ ഒരു വിശകലനത്തിലൂടെ അധ്യാപക സൌകര്യ മികവും താൽപര്യവും പരിഗണിച്ച് മതി. ഇങ്ങനെ പൊതുസ്വകാര്യ മൂലധന പശ്ചാത്തല കേന്ദ്രീകരണത്തിലൂടെ സൃഷ്ടിച്ച ജില്ലാതല സർവകലാശാലകൾ പ്രൊഫഷണൽ വിഷയങ്ങൾക്ക് സംസ്ഥാന സർവകലാശാലകളുള്ളതൊഴിച്ചുള്ള എല്ലാ പാഠ്യപദ്ധതികളും കൈകാര്യം ചെയ്യണം. രൂപീകരിച്ചു കഴിഞ്ഞ മെഡിക്കൽ, കാർഷിക, വെറ്റിനറി, ഫിഷറീസ് നിയമ സർവകലാശാലകളുടെ പാടെയുള്ള പൊളിച്ചെഴുത്ത് ദുഷ്കരമായതിനാൽ അത് വേണ്ടെന്നു വയ്ക്കാം. എന്നിരിക്കലും താൽപര്യമുള്ള എയ്ഡഡ്, സ്വാശ്രയ സ്ഥാപന പശ്ചാത്തല ഫാക്കൽറ്റിയെ യോഗ്യത പരിഗണിച്ച് സർവകലാശാലയുടെ ഭാഗമാക്കുമ്പോൾ വലിയ ഒരു ഉദ്ഗ്രഥിത ജില്ലാതല മനുഷ്യ പശ്ചാത്തല വിഭവശേഷി തന്നെ രൂപീകരിക്കാനാകും. പുതുതായി ചേർക്കുന്ന സ്ഥാപനങ്ങൾക്ക് നാക് അക്രഡിറ്റേഷൻ പോലെയുള്ള കുറഞ്ഞ മാനദണ്ഡവും ആകാവുന്നതാണ്. പുതിയ ഉദ്ഗ്രഥിത സർവകലാശാല ഭൂമിയും കെട്ടിടങ്ങളും പൂർണമായി ഏറ്റെടുക്കേണ്ടതുമില്ല. ദീർഘകാല കരാറുകളിലൂടെയും സ്ഥാപനങ്ങളുടെ ഏകീകരണം ഉറപ്പിക്കാം. മറ്റ് സർവകലാശാല പരിധിക്ക് പുറത്തുപോകുന്ന സ്വകാര്യ പൊതുകലാലയങ്ങൾക്ക് ബിരുദതലം വരെയെങ്കിലും പൂർണ്ണ അക്കാഡമിക സ്വയംഭരണം അനുവദിച്ച് അവരെ അതിന് പ്രാപ്തരാക്കണം. ഉള്ളടക്കത്തിന്റെയും പഠനശൈലിയുടെയും വിഭവ കേന്ദ്രമായി സർവകലാശാലയ്ക്ക് തന്നെ പ്രവർത്തിക്കാം. എന്നാൽ ബിരുദതലത്തിൽ UK മാതൃകയിൽ സർവകലാശാലയ്ക്ക് കൂടി ബിരുദപത്രം നൽകാനാകണം. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും മാത്രം നിർണയിച്ചാൽ മതി. സാധാരണ തൊഴിലുകൾക്കെല്ലാം PSC ഉൾപ്പെടെ സ്വയംഭരണ കോളേജുകളുടെ പാസ് ക്രെഡിറ്റുകൾ മതിയാവുന്ന രീതിയിൽ ചട്ടം മാറ്റണം. ഇങ്ങനെ സൃഷ്ടിക്കുന്ന പരസ്പരം സദാ ബന്ധപ്പെടാവുന്ന ഡിജിറ്റൽ സാങ്കേതിക തികവിനാൽ ബന്ധിക്കപ്പെട്ട മെറ്റാ സർവകലാശാലകൾ, സർവകലാശാലകൾ നിലവിലില്ലാത്ത കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ ഉന്നത വിദ്യാർത്ഥികൾക്ക് വലിയ അനുഗ്രഹമാകും. മികവിന്റെ അളവിൽ മുന്നിലെത്തുന്ന എയ്ഡഡ്, സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും ഗവേഷണ പ്രസാധന പൊതു പ്രോജക്ട് ഗ്രാന്റുകൾ യഥേഷ്ടം നൽകേണ്ടതാണ്. ഒരു വേർതിരിവും മത്സരാടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന ഗ്രാന്റുകൾക്ക് നൽകേണ്ടതില്ല. നടത്തിപ്പ് ചെലവ് ഫീസായും ഗ്രാന്റായും കണ്ടെത്തേണ്ടതുണ്ട്. പൊളിച്ചെഴുതേണ്ടി വരും. സർവകലാശാലാ സ്ഥാപന നിർമ്മിതിയിലെ പരമ്പരാഗത മാതൃകകളും ഇനി നമുക്ക് പൊളിച്ചെഴുതേണ്ടി വരും. സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഇൻക്യൂബേറ്ററുകളും സ്റ്റുഡിയോകളും സ്ഥാപിച്ച് സർവകലാശാലകളിലാകെ വ്യാപിപ്പിക്കണം. നോർത്ത് കരോലീനയിലെ റിസർച്ച് ട്രയാംഗിൾ പാർക്ക് ഇതിന് മാതൃകയാക്കണം. പുതിയ വൈജ്ഞാനിക സംരംഭങ്ങൾക്ക് പ്ലഗ് ആൻഡ് പോ തൊഴിലിടം ഏതാണ്ട് ടെക്നോപാർക്ക്, മാതൃകയിൽ അവിടുത്തെ സർവകലാശാല ഒരുക്കിയിരിക്കുന്നത് മാതൃകാപരമായാണ്. നമ്മുടെ ടെക്നോപാർക്കുകൾ സത്യത്തിൽ സർവകലാശാല ക്യാമ്പസുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ തൊഴിൽ മനോഭാവങ്ങൾ ഏറെ മാറിയേനെ. സ്ഥാപന ഉള്ളടക്ക ദാർഢ്യം വരുത്താൻ ഇന്ത്യയിലെ മികച്ച 100 സർവകലാശാലകളുമായും ഇന്ത്യയിലെ മികച്ച 50 സ്ഥാപനങ്ങളുമായും ജൈവബന്ധങ്ങൾ രൂപീകരിക്കേണ്ടതാണ്. ഇതിനുള്ള ഭരണനയ സ്വാതന്ത്ര്യവും ഭരണപരമായ അധികാരവും സർവകലാശാലകൾക്ക് പുതിയ സർവകലാശാല നിയമത്തിൽ നൽകണം. പൊതു സ്വകാര്യ സർവകലാശാല വ്യത്യാസം നിസ്സാരമാക്കുന്ന പൊതുമുതലും സ്വകാര്യ മൂലധനവും ഉള്ളടക്കവും പശ്ചാത്തലവും പരിസ്ഥിതിയും വളർച്ചയും മെച്ചപ്പെടുത്തുന്ന ഒരു ഹൈബ്രിഡ് മാതൃകയാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്. ചൊട്ടു ചികിത്സകൾക്കപ്പുറമാണ് ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം. ഇന്ന് വിദൂര പഠനം അഥവാ ഡിജിറ്റൽ പഠനത്തിന് ഒരു പ്രത്യേക സർവകലാശാല എന്ന ആശയത്തിന് പരിമിതികൾ ഏറെയാണ്. പഠനമേറെയും ഡിജിറ്റൽ മോഡിൽ പഠിതാവിന്റെ മുന്നിലെത്തിക്കാൻ എല്ലാ സ്ഥാപനവും മത്സരിക്കുമ്പോൾ ഒറ്റ പഠന മാധ്യമം അല്ലെങ്കിൽ സങ്കേതം, ഒറ്റ വിതരണ മാതൃക ആശ്രയിച്ചുള്ള സർവകലാശാലകൾക്ക് പ്രസക്തിയില്ല. ഉദ്ഗ്രഥിത സമ്പൂർണ്ണ സർവകലാശാലകൾ കുറഞ്ഞത് 30 രൂപീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗം രൂപീകരിക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ് നമുക്ക് വേണ്ടത്.